2025 ഒക്ടോബർ 12 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ 3 പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. മൗനത്തിൽ ആഴ്ന്ന അതരാക്ഷരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏകാന്ത ശൈലമായ സുഭാഷ് ചന്ദ്രബോസിന്റെ ധീരഹൃദയത്തിൽ രാഷ്ട്രീയ കാരണങ്ങളാൽ വെളിപ്പെടുത്താനാകാതിരുന്ന ഒരു പ്രണയത്തിന്റെ കടൽ ഇരമ്പിയിരുന്നത് ഇപ്പോഴും വിശ്വസിക്കാത്തവരുണ്ട്. ശങ്കർ ഹിമീരി എഴുതുന്നു, ഇനി ഒരിക്കലും നമ്മൾ പരസ്പരം കാണില്ലായിരിക്കും, നിനക്കായി വീണ്ടും എഴുതുവാൻ കഴിയില്ലായിരിക്കും. പക്ഷേ പ്രിയമുള്ളവളെ, എൻ്റെ ഹൃദയത്തിൽ, സ്വപ്നങ്ങളിൽ, വിചാരങ്ങളിൽ നീ എപ്പോഴും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക. എനിക്കും നിനക്കുമായി ഈ ജന്മത്തിൽ നിശ്ചയിക്കപ്പെടുന്നത് വേർപിരിയലിൻ്റെ വിധിയായിരിക്കുമോ എന്നും തീർച്ചയില്ല. എങ്കിൽ നിനക്കായി വരും ജന്മത്തിനും ഞാൻ കാത്തിരിക്കാം. വിഷാദാക്ഷരങ്ങളിൽ അവൾ പ്രിയതമൻ്റെ ക്ഷീണിച്ച മുഖം കണ്ടു. മിഴികൾ തുളുമ്പാതിരിക്കാൻ പ്രയാസപ്പെടുമ്പോഴും അവസാനിക്കാത്ത പ്രണയം നിർത്തിയ ആകാശത്തിനു താഴെ അവൾ എമിലി ഷെൻകൽ ഒരു നീലക്കടമ്പായി നിറയെ പോത്തു. അയാൾ അപ്പോൾ ഇന്ത്യയിലേക്കുള്ള കടൽ യാത്രയിലായിരുന്നു. ചെന്നിറങ്ങുന്ന തീരത്ത് കാത്തിരിക്കുന്ന രാഷ്ട്രീയ വിധി എന്തു എന്ന് നിശ്ചയമില്ലാത്ത ഏകാന്തയാത്ര. 4-4 വാക്യങ്ങളിൽ അനുരാഗ വേദനയുടെ കൊടുമുടിയും കടലാഴവും നിറച്ചു വെച്ചൊരു കാമുകന്റെ കത്തിൽ പ്രിയെ എന്ന് വിളിക്കപ്പെടാൻ ഭാഗ്യമുണ്ടായ ഓസ്ട്രിയൻ പെൺകിടാവിന്റെ പ്രിയന്റെ പേരുകൂടി അറിയുക. സുഭാഷ് ചന്ദ്രബോസ്. പ്രണയം ആരെയും ധീരനാക്കുമെന്ന വചനത്തോട് മാപ്പ്. ഇത് അങ്ങനെയായിരുന്നില്ല. ബോസ് എന്ന ധീരതയുടെ അഗ്നിസമുദ്രത്തിന് നടുവിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ സ്വാതന്ത്ര്യത്തിനായുള്ള ഇന്ത്യൻ പോരാട്ടങ്ങളുടെ തിരച്ചുഴികൾക്ക് അരികെ അയാളുടെ സഞ്ചാര വഴിയിൽ കാത്തുനിന്നൊരു പ്രണയദ്വീപ്. അതിൻ്റെ പേരായിരുന്നു എമിലി ഷെൻകൽ. ഇവളെക്കുറിച്ചാണ് ബോസ് പിന്നെ ഒരിക്കൽ എഴുതിയത്. പ്രണയമെന്ന് ഒരിക്കലെങ്കിലും ഓർക്കാതിരുന്ന ഞാൻ എന്തെങ്കിലും ഒരു സ്ത്രീയുടെ കുരുക്കിലാകുമെന്ന് എങ്ങനെ കരുതുവാനാണ്. തടവറയിലേക്ക് മടക്കയാത്ര. മുംബൈ ബല്ലാഡ് പിയറിൽ 1936 ഏപ്രിൽ 19 സുഭാഷ് ചന്ദ്രബോസ് കപ്പലിറങ്ങുമ്പോൾ കാത്തുനിന്ന ആൾക്കൂട്ടത്തിൽ അനുയായികളെക്കാൾ അധികമുണ്ടായിരുന്നു ബ്രിട്ടീഷ് പോലീസ്. ചോദ്യമില്ല, ഉത്തരമില്ല. 3 വർഷം മുമ്പ് ബോസിന് ചികിത്സയ്ക്കായി ഇന്ത്യയിൽ നിന്ന് നാട് കടത്തുമ്പോൾ ബ്രിട്ടൻ ഓർമ്മിപ്പിച്ചതാണ് മടക്കം വേണ്ട. ബോസ് വിലങ്ങിന് കൈകൾ നീട്ടിക്കൊടുത്തു. പോലീസ് വണ്ടി ചെന്നു നിന്നത് മുംബൈ ആർദർ റോഡ് ജലീൽ മുറ്റത്ത്, പിന്നെ ബംഗാളിൽ ഡാർജിലിംഗിൽ വീട്ടു തടങ്ങി. രാജ്യമെമ്പാടും ബോസിന്റെ മോചനത്തിനായി മുദ്രാവാക്യമുയരുമ്പോൾ ഡാർജിലിംഗിലെ വീടിന്റെ വാതിലുകൾ അടഞ്ഞു തന്നെ കിടന്നു. ഒരു വർഷത്തോളം ബ്രിട്ടീഷ് പോലീസുകാർ ഗേറ്റിൽ കാവൽ നിന്നു. വീട്ടിലെ ഏകാന്ത തടവിൽ തിരക്കിട്ട ജോലികൾക്കിടയിൽ ഒരിക്കൽ ബോസ് ഷെൻകലിന് എഴുതി. ഗോയ്ഡയുടെ കവിതകളുടെ ജർമ്മൻ പതിപ്പ് അവിടെ പുസ്തകക്കടയിൽ കിട്ടും, അത് വായിക്കുമ്പോൾ പ്രിയെ മനസ്സിലാകും പ്രണയം ഒരു ഹൃദയത്തിൽ കടലായി തുളുമ്പുന്നത് എങ്ങനെയെന്ന്. ആ വരികൾ ചെവിയോട് ചേർക്കുക. നിന്നെ ഓർത്ത് ഒരു പാടുദൂരെ ഒരു ഹൃദയം സ്പന്ദിക്കുന്നത് കേൾക്കാം. ഗോയ്ദെ ഒരിക്കൽ എഴുതിയല്ലോ, പ്രണയമൊഴിഞ്ഞ ലോകം എൻ്റെ പ്രാണന് ശ്വസിക്കാനാവുന്നൊരു ലോകമാകുന്നത് എങ്ങനെ. കാത്തിരുന്ന പ്രണയം. ആദ്യത്തെ യൂറോപ്യൻ യാത്രയിൽ സുഭാഷ് ചന്ദ്രബോസ് ജർമ്മനിയുടെ അയൽപ്പക്കമായ ഓസ്ട്രിയയിൽ എത്തിയ ആദ്യ ദിവസങ്ങളിലൊന്ന്. ഇന്ത്യയിലെ തടവുകാലം കൊടുത്തയച്ച ക്ഷയരോഗം ബോസിനെ നന്നേ ക്ഷീണിതനാക്കിയിരുന്നു. ഓസ്ട്രിയൻ തലസ്ഥാനമായ വിയന്നയിൽ ഒരു സുഹൃത്തുമുണ്ട്, ഡോക്ടർ മാധൂർ. മറ്റൊരു ദൗത്യം കൂടി ഉണ്ടായിരുന്നു. ഓസ്ട്രിയയിലേക്ക് പുറപ്പെടുമ്പോൾ ബോസിന് സ്വാതന്ത്ര്യത്തിനായുള്ള ഇന്ത്യൻ പോരാട്ടത്തെക്കുറിച്ച് ഒരു പുസ്തകം, ഒരു ബ്രിട്ടീഷ് പ്രസാധകൻ ഏൽപ്പിച്ച ഭാരമാണ്. വിയന്നയിൽ ഡോക്ടർ മാധൂറിൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ബോസ് പറഞ്ഞു, ഒരു സെക്രട്ടറിയെ കിട്ടിയാൽ സൗകര്യമായിരുന്നു, കേട്ടെഴുതാനും ടൈപ്പ് ചെയ്യാനും കൈവേഗമുള്ള ഒരാൾ, ഇംഗ്ലീഷ് നന്നായി അറിയണം. ഡോക്ടർ മാധൂറിൻ്റെ പരിചയത്തിലുണ്ടായിരുന്നു ബോസിൻ്റെ ആവശ്യത്തിന് പറ്റിയ ഒരാൾ. പേര് എമിലി ഷെൻകൽ, വയസ്സ് 23, വിയന്നയിൽ തന്നെ വീട്. പക്ഷേ ബോസിന് സമ്മതമാകണമല്ലോ, മാധൂർ ചോദിച്ചു. സെക്രട്ടറി ഒരു പെൺകുട്ടിയാകുന്നതിലും അവൾ ചെറുപ്പക്കാരിയും സുന്ദരിയുമാകുന്നതിലും വിരോധത്തിന് കാരണമൊന്നുമില്ലല്ലോ. ബോസ് ചിരിച്ചു. ഞാൻ വന്നത് പ്രണയ പരീക്ഷണങ്ങൾക്കല്ല. 36 വയസ്സ് അതിന് ചേർന്ന പ്രായവുമല്ല. 1935 പുസ്തകത്തിൻ്റെ 1 ഭാഗം ലണ്ടനിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ ബോസ് എഴുതിയ ആമുഖക്കുറിപ്പിൻ്റെ അവസാന വാക്യത്തിൽ ഒരൊറ്റ പരാമർശം മാത്രം എമിലിയെക്കുറിച്ച്. ഈ പുസ്തകം എഴുതുന്നതിൽ എൻ്റെ സഹായിയായിരുന്ന ഫ്രോളിൻ ഇ ഷെൻകലിനും പലവിധത്തിൽ എനിക്ക് സഹായമായി തീർന്ന സുഹൃത്തുക്കൾക്കും നന്ദി പറയാതെ വയ്യ. സഹായി. ബോസും എമിലിയുമായുള്ള അനുരാഗത്തിൻ്റെ ഉഷ്ണം താങ്ങ വയ്യാതെ ആ സാധുപദം വല്ലാതെ ഉയർത്തിരിക്കണം. പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ മാത്രമായിരുന്നില്ല, 1937 December 26 ഓസ്ട്രിയയിലെ ബാദ്ഗാസ്റ്റിനിൽ വെച്ച് വിവാഹിതരാകും വരെ അതിനുശേഷം പോലും ഇരുവരുടെയും ചുണ്ടുകൾക്ക് പിന്നിൽ പ്രണയം വീർപ്പുമുട്ടുന്നൊരു മൗനമായി തന്നെ ശേഷിച്ചു. കാത്തോലിക്ക സമുദായക്കാരിയായ വധുവും ഹിന്ദു കായസ്ഥ സമുദായക്കാരൻ വരനും ബ്രിട്ടനെ ആജന്മ ശത്രുവായി കണ്ട സ്വതന്ത്ര സമരനായകൻ്റെ ക്രിസ്തീയ പ്രണയരഹസ്യം പുറത്തു വരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും സമരരംഗത്തും രാഷ്ട്രീയ ഭൂകമ്പങ്ങൾ ഉണ്ടാക്കുമെന്ന് ബോസിനേക്കാൾ നന്നായി അറിയാമായിരുന്നു എമിലിക്ക്. പുസ്തകമെടുത്ത് പാതിരാത്രിയോളമായപ്പോൾ ഒരു ദിവസം അവൾ ചോദിച്ചതാണ്, ഇതിനൊരു ശീർഷകം മനസ്സിലുണ്ടോ? ഉണ്ട്. ഇത് ഇന്ത്യൻ സ്ട്രഗിൾ കേട്ടെടുത്ത് നിർത്തി. ഒരു നിമിഷം നിശബ്ദമായിരുന്നു. ഉള്ളിൽ ഒതുക്കിപ്പിടിച്ച പ്രണയഭാരത്തിൽ എന്നതുപോലെ ശിരസ് കുനിച്ച് എമിലി പതുക്കെ ചോദിച്ചു, അതോ ഒരു ഇന്ത്യക്കാരൻ്റെ പ്രണയ പോരാട്ടമോ? പിന്നെ ഉടുപ്പിൻ്റെ പോക്കറ്റിൽ നിന്ന് ചെറിയൊരു ബൈബിൾ പുറത്തെടുത്ത് എമിലി ബോസിന് നീട്ടി. ഒരിടത്ത് ഞാൻ അടിവരയിട്ടിട്ടുണ്ട്. ബോസ് വേദപുസ്തകം തുറന്ന് താളുകൾ മറിച്ചു. സങ്കീർത്തനങ്ങളുടെ അധ്യായത്തിൽ വയലറ്റ് നിറത്തിൽ എമിലി വരച്ച മഷിയടയാളം പടർന്നിരുന്നു. നിന്റെ മുഖം എനിക്ക് മറക്കരുത്. ഈ ഉള്ളവളെ കോപത്തോടെ നീക്കിക്കളയരുത്. നീ എനിക്ക് തുണയായിരുന്നു. എന്നെ തള്ളിക്കളയുകയോ ഉപേക്ഷിക്കുകയോ അരുതേ. സങ്കീർത്തനങ്ങൾ 27:9. സുഭാഷ് ചന്ദ്രബോസിൻ്റെ മനസ്സിൽ ഇന്ത്യൻ മഹാസമുദ്രം ഇരമ്പി മറിഞ്ഞു. അന്നത്തെ ജോലിയിൽ പകുതി മതിയാക്കി. എമിലിയെ പറഞ്ഞയച്ച് ബോസ് മേശപ്പുറത്ത് നിന്ന് ഭഗവത്ഗീത കയ്യിലെടുത്ത് മറിച്ചുകൊണ്ടിരുന്നു. മുമ്പെപ്പോഴോ താളിൻ്റെ ഒരു മൂല മടക്കി വെച്ചിരുന്ന ഭാഗം നിവർന്നു വന്നു. ഹേ അർജുന, മനസ്സുകൊണ്ട് നീ നിന്നെ തന്നെ ഉയർത്തിയാലും നീ തന്നെ സ്വയം തരം താഴാതിരിക്കുക. മനസ്സ് ബദ്ധാത്മാവിൻ്റെ സുഹൃത്തും അതുപോലെ നീ ശത്രുവുമാകുന്നു. ഓസ്ട്രിയയിൽ നിന്ന് ഡാന്യൂബ് നദിയിലെ ജലം ബാഷ്പമായി ഉയർന്ന് ഒരു മേഘദളമായി പറന്ന് കുരുക്ഷേത്ര ഭൂമിയിലൂടെ മണ്ണിലേക്ക് പെയ്യുന്നത് പോലെ തോന്നി സുഭാഷ് ചന്ദ്രബോസിന്. ഒരുപാട് രാത്രികൾ കഴിഞ്ഞപ്പോൾ ഒരു സ്വപ്നത്തിൽ ലെബനോനിലെ സെദാർ മരങ്ങൾക്ക് മീതെ പ്രണയത്തിൻ്റെ ഹിമപുഷ്പങ്ങൾ പൊഴിയുന്നു അയാൾ കണ്ടു. പ്രായത്തിനും പ്രതിജ്ഞകൾക്കും മീതെ പ്രണയം തടഞ്ഞു നിർത്താനാവാത്തൊരു കൊടുങ്കാറ്റ് പോലെ വീശുന്നത് കൈകൾ കെട്ടി നോക്കി നിൽക്കാനേ ആ ധീരപുരുഷന് അപ്പോൾ കഴിയുമായിരുന്നുള്ളൂ. അയാളും അവളും പ്രണയത്തിൻ്റെ കടലിലേക്ക് മെല്ലെ മെല്ലെ ആഴ്ന്നു പോയി. ചരിത്രത്തിലെ വിചിത്ര സമസ്യ. 1937 വിവാഹം മുതൽ ബോസിൻ്റെ രണ്ടാം യൂറോപ്യൻ സന്ദർശനത്തിന് ഇടയിൽ ജർമ്മനിയിൽ നിന്ന് ജപ്പാനിലേക്ക് പുറപ്പെടും വരെയുള്ള 6 വർഷങ്ങളുടെ ഇടവേളയിൽ അവർ ഒരുമിച്ചുണ്ടായിരുന്നത് കഷ്ടിച്ച് 3 വർഷം. അതിനിടെയായിരുന്നു പുത്രി അനിതയുടെ ജനനം. 1943 February 8 എമിലി ബോസിനെ യാത്രയാകുമ്പോൾ മകൾ അനിതയ്ക്ക് 3 മാസം പ്രായം. അവളെക്കൊണ്ട് ബോസിന് മതി വന്നിരുന്നില്ല. പക്ഷേ കാത്തിരിക്കുവാൻ മാത്രമായിരുന്നു. പിന്നീട് ദീർഘമായ 53 വർഷങ്ങൾക്ക് ശേഷം 1996 മരിക്കുവോളം എമിലി ഷെൻഗിലിനും ഇപ്പോൾ 83 വയസ്സിൽ അനിതാ ബോസിനും വിധി. ഇതാ ഈ ധീര നായകനാകുന്നു എൻ്റെ പ്രിയതമനെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ അനുവാദമില്ലാതിരുന്നൊരു അമ്മയും ജപ്പാനിലെ റാങ്കോജി ക്ഷേത്രത്തിൽ കലശത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ചിതാഭസ്മം എന്റേതാണ് എന്ന് അവകാശപ്പെടാൻ തെളിവുകളൊന്നും ബാക്കിയില്ലാത്തൊരു മകളും. ചരിത്രത്തിൽ ചില അധ്യായങ്ങൾ വിചിത്ര സമസ്യകളായി ശേഷിക്കുന്നത് ഇങ്ങനെയായിരിക്കാം. ദയയുടെ നേർത്ത നനവ് പോലുമില്ലാതെ 1943 ജർമ്മനിയിൽ നിന്ന് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പുറപ്പെടുമ്പോൾ 200,000 ബോസിൻ്റെ ചിന്തയിൽ. ബ്രിട്ടനെതിരെ തുണ കൂട്ടാവുന്ന രാഷ്ട്രങ്ങളുടെ പിന്തുണയോടെ ആസാദ് ഹിന്ദ് സർക്കാരിൻ്റെയും ഇന്ത്യൻ നാഷണൽ ആർമിയുടെയും രൂപീകരണം. ചരിത്രത്തിലെ എങ്ങുമുണ്ടാകില്ല രണ്ട് രാജ്യങ്ങളുടെ സൈനിക അന്തർവാഹിനികളിൽ ഒരു സാധാരണ പൗരൻ്റെ രഹസ്യയാത്ര. ജർമ്മൻ സൈന്യത്തിൻ്റെ U-180 അന്തർവാഹിനിയിൽ കീലിൽ തുടങ്ങി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മഡഗാസ്കറിനടുത്ത് വെച്ച് ജപ്പാൻ സേനയുടെ I-29 അന്തർവാഹിനിയിലേക്ക് മാറിക്കയറി ജപ്പാന്റെ അധീനതയിലുള്ള സബാങ് വരെ നീളുന്ന 24,000 തുടർയാത്ര. ഒരിക്കൽ പോലും കടൽപ്പരപ്പിലേക്ക് മുഖമുയർത്താതെ 3 മാസത്തോളം ദീർഘിച്ച അപൂർവമായൊരു സമുദ്ര ഗർഭായനം. സബാങ് തീരത്ത് ഇറങ്ങി നിന്ന് സുഭാഷ് ചന്ദ്രബോസ് ആകാശപ്പരപ്പിലേക്ക് മിഴികൾ ഉയർത്തി. വാനമേ, നിന്റെ കാഴ്ച എത്ര സുന്ദരം. ബോസിന്റെ മടക്കത്തിന് ശേഷം കുഞ്ഞുമൊത്ത് ഏകാന്തവും ദുരിതഭരിതവുമായ ജീവിതത്തിന് മഹാതീരത്ത് നിസ്സഹായിയായി നിൽക്കുമ്പോൾ എമിലി ഓർത്തിരിക്കണം, ദൈവമേ എൻ്റെ പാനപാത്രത്തിൽ എപ്പോഴും നീ കയ്പും കണ്ണീരും മാത്രം നിറയ്ക്കുന്നുവല്ലോ. ഇത് പ്രണയത്തിൻ്റെ ശിക്ഷയോ? പഠിക്കാൻ മിടുക്കിയല്ലായിരുന്നതുകൊണ്ട് സ്കൂൾ കാലത്ത് തന്നെ എമിലിയെ അച്ഛൻ ഒരു കന്യാസ്ത്രീ മഠത്തിലാക്കി. 4 വർഷം കൊണ്ട് മഠം മടുത്തപ്പോൾ വീട്ടിലേക്ക് കത്തെഴുതി, വേദപുസ്തകമല്ല പാഠപുസ്തകമാണ് എനിക്ക് വേണ്ടത്. കന്യാസ്ത്രീ വേഷത്തിൽ പാഴായിപ്പോയ വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും സ്കൂൾ കാലം പൂർത്തിയാക്കുമ്പോഴേക്കും എമിലി ഷെൻഗലിൻ്റെ ശരീരത്തിൽ യൗവനം അതിൻ്റെ സുന്ദര ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയിരുന്നു. ടൈപ്പ് റൈറ്റിങ്ങും സ്റ്റെനോഗ്രാഫി പഠിത്തവും ഒക്കെയായി 2 വർഷം. ജോലി അന്വേഷിച്ച് പലയിടത്തും ചെന്നു. 1-2 സ്ഥാപനങ്ങളിൽ ട്രങ്ക് എക്സ്ചേഞ്ച് ഓപ്പറേറ്ററായി. മുന്നോട്ടുള്ള വഴിയിൽ എങ്ങനെയെന്ന് നിശ്ചയമില്ലാതിരുന്ന നാളിലാണ് അച്ഛൻ്റെ പരിചയക്കാരനായി വിയന്നയിലുള്ള ഡോക്ടർ മാധൂർ ആ ചോദ്യം ചോദിച്ചത്. നിനക്ക് കുറച്ച് നാളത്തേക്ക് ഒരാളുടെ സെക്രട്ടറി ആകാമോ? ശമ്പളം കിട്ടുന്ന ജോലിക്കും തയ്യാറായിരുന്ന നാളുകളിൽ കേട്ട ഏറ്റവും മനോഹരമായ ചോദ്യം. ജോലിയുടെ കടുപ്പവും കൈകാര്യം ചെയ്യേണ്ട ആളുകളുടെ കാർക്കശ്യവും പലമട്ടിൽ വിസ്തരിച്ചിട്ടും ഷെൻഗലിൻ്റെ മറുപടി ഒന്നു മാത്രമായിരുന്നു, യെസ്. നെറ്റിയിൽ നിന്ന് നെറുകയിലേക്ക് ഒഴുകിക്കയറുന്ന കഷണ്ടി, വശത്തേക്ക് ചീകി വെച്ച മുടി, വൃത്തത്തിൽ ഫ്രെയിമിൽ ഉള്ള കണ്ണാടി, കരയുള്ള ജുബ്ബയാണ് മിക്കവാറും വേഷം, ഷാൾ കൊണ്ട് ചുമലിലൂടെ ഒരു പുതപ്പ്, തടി കൊണ്ടുള്ള മേശപ്പുറത്ത് നിരത്തി വെച്ച പുസ്തകങ്ങൾക്ക് മുന്നിൽ അയാൾ സദാ ധ്യാനത്തിലാണെന്ന് അവൾക്ക് തോന്നി. താൻ കൽപ്പനകൾ അനുസരിക്കേണ്ടയാൾ സുന്ദരനാണെങ്കിലും അല്പം കൂടി ചെറുപ്പമായിരുന്നെങ്കിൽ എന്ന് എമിലി വെറുതെ ആഗ്രഹിച്ചു. തന്നെക്കാൾ 13 വയസ്സ് മുതിർന്നയാളെക്കുറിച്ചാണല്ലോ അങ്ങനെ വിചാരിച്ചത് എന്നോർത്ത് രാത്രി ഉറക്കത്തിൽ ചിരിച്ചു. എങ്കിലും മാന്ത്രിക ശക്തിയുള്ളതായിരുന്നു ആ പതിഞ്ഞ ശബ്ദം. കാതിലേക്ക് കണ്ണുകൾ കൂടി കൂർപ്പിച്ചു വെച്ചെങ്കിലേ വാക്കുകൾ വ്യക്തമാകൂ. ബോസ് ഡിക്റ്റേറ്റ് ചെയ്യുന്ന അത് കേൾക്കാനിരുന്നത് അവൾ കാതുകൾ കൂർപ്പിച്ചു. കണ്ണുകൾ കൂടി ആ ശബ്ദത്തിലേക്ക് ചെന്നു. പ്രണയിക്കപ്പെടാൻ ഏത് പെൺകുട്ടിയും ആഗ്രഹിക്കുന്ന പ്രായത്തിൽ ഹൃദയത്തിലേക്ക് എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് എമിലിക്ക് തോന്നാതിരുന്നില്ല. ഡോക്ടർ മാധൂറും ബോസുമായുള്ള സംഭാഷണത്തിൽ നിന്ന് അയാൾ ഇന്ത്യയിലെ നായക കഥാപാത്രങ്ങളിൽ ഒരാളാണെന്ന് അവൾ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. പക്ഷേ ഇന്ത്യ അത് എവിടെയാണ്? എമിലി ലോകഭൂപടം നിവർത്തി വെച്ച ബോസിന്റെ ദേശം തിരയുകയായിരുന്നു. യൂറോപ്പിൽ നിന്ന് അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് ആഫ്രിക്കൻ മുനമ്പ് ചുറ്റി ഇന്ത്യൻ മഹാസമുദ്രം കടന്ന് കർത്താവേ, മഹാസമുദ്രങ്ങൾക്കപ്പുറം ആ വിദൂര തീരത്തേക്ക് ചിറക് തളരാതെ പറക്കുന്ന ദേശാടന കിളികൾ നിന്റെ സൃഷ്ടിയിലുണ്ടോ? എമിലി കാണാത്ത സമരഭൂമി. പക്ഷേ പ്രിയതമന്റെ പോരാട്ടഭൂമി അദ്ദേഹം പറഞ്ഞ കഥകളിൽ നിന്നല്ലാതെ എമിലി ഒരിക്കലും കണ്ടില്ല. 1945 ആഗസ്റ്റ് 23 സുഭാഷ് ചന്ദ്രബോസ് കൊല്ലപ്പെട്ടതായി റേഡിയോ വാർത്ത കേൾക്കുമ്പോൾ എമിലി വിയന്നയിലെ വീട്ടിൽ അമ്മയ്ക്കൊപ്പം അടുക്കളയിലായിരുന്നു. 3 വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത മകൾ അനിത കിടപ്പുമുറിയിൽ ഉറക്കമായിരുന്നു. ലോകം ഒരൊറ്റ നിമിഷത്തിൽ എമിലിക്ക് മുന്നിൽ അവസാനിച്ചു. ഉറങ്ങുന്ന മകൾക്കരികെ മുട്ടുകുത്തി നിന്ന് കിടക്കയിലേക്ക് കൈമുട്ടുകൾ ഊന്നി എമിലി ശില പോലെ ഇരുന്നു. കണ്ണീരില്ല, കരച്ചിലില്ല, ഒരു തേങ്ങൽ പോലും പുറത്തേക്ക് വരാതെ ശബ്ദത്തിനു മീതെ ഒരു ഹിമകോളം ഉറഞ്ഞു നിന്നു. 34 വയസ്സിൽ ജീവിതം എമിലി ഷെനഗലിന് മുന്നിൽ മരുഭൂമിയായി പരന്നു കിടന്നു. ഒരുപാട് ആലോചിച്ച് 1946 അവൾ ബോസിന്റെ ജ്യേഷ്ഠൻ ശരത്ചന്ദ്ര ബോസിന് ഒരു കത്തെഴുതി. എമിലി ഷെൻഗൽ എന്നൊരു പേര് ബോസിന്റെ കുടുംബം അന്ന് ആദ്യം കേൾക്കുകയായിരുന്നു. ആ വിവാഹ കഥയും 2 വർഷം കൂടി കഴിഞ്ഞ് ശരത്ചന്ദ്ര ബോസും കുടുംബവും വിയന്നയിലെ വീട്ടിലെത്തി. എമിലിയെയും അനിതയും കണ്ടു. പക്ഷേ എത്ര നിർബന്ധിച്ചിട്ടും ഇന്ത്യയിലേക്ക് വരാൻ എമിലി എന്തുകൊണ്ടോ മടിച്ചു. പറഞ്ഞ കഥകളിൽ തന്നെ ഇന്ത്യ എന്റെ മനസ്സിൽ ജീവിക്കട്ടെ, കാഴ്ച കൊണ്ട് അതിന്റെ കൗതുകം കെടുത്താൻ എനിക്കിഷ്ടമില്ല. ചെറിയൊരു കമ്പനിയിൽ ഒരു ട്രങ്ക് എക്സ്ചേഞ്ച് ഓപ്പറേറ്ററുടെ മടുപ്പിക്കുന്ന ജോലിയിൽ ആരുടെയൊക്കെയോ ടെലിഫോൺ കോളുകളിൽ RKFC കൈമാറിക്കൊടുത്ത് അവൾ വിയന്നയിലും ആരാലും തിരിച്ചറിയപ്പെടാതെ ഒതുങ്ങി. ഒടുവിൽ 86 വയസ്സിൽ മരണത്തിനു മുമ്പുള്ള ദിവസങ്ങളിൽ എമിലി ഷെൻഗലിനോട് സംസാരിച്ചവരിൽ ഒരാൾ വിയന്ന സർവകലാശാലയിലെ ഇന്ത്യക്കാരിയായ പ്രൊഫസറും എഴുത്തുകാരിയുമായ മെഹ്റു ജാഫർ ചോദിച്ചു, ഇത്രയും കാലം കഴിഞ്ഞിട്ടും ബോസിന്റെ ഭാര്യയാണ് എമിലി എന്ന് ഇനിയും വിശ്വസിച്ചിട്ടില്ലാത്തവരോട് എന്തു പറയാനുണ്ട്? കുറേ നേരത്തേക്ക് എമിലി ഷെൻഗൽ ഒന്നും മിണ്ടിയില്ല. പിന്നെ ചുളി വീണ മുഖത്തെ മെലിഞ്ഞ ചാലുകളിലൂടെ ഒഴുകിത്തുടങ്ങിയ കണ്ണുനീർ തുടച്ച് ഹൃദയത്തിൽ കൊണ്ടുനടന്ന സമുദ്രക്ഷോഭത്തിന്റെ കാറ്റും കോളും ശബ്ദത്തിൽ കലരാതിരിക്കാൻ വൃഥാ പ്രയാസപ്പെട്ട് അവൾ പറഞ്ഞു, സുഭാഷ് ചന്ദ്രബോസ് ദൈവമല്ല, ഒരു മനുഷ്യനായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ആരാധകർ മറന്നു കളഞ്ഞു. ആ മറവിയിൽ മുങ്ങിപ്പോയത് ഞാൻ കൂടിയായിരുന്നു. യുദ്ധത്തിന്റെ നിത്യവർത്തമാനങ്ങളിൽ പോലും സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രക്ഷോഭണ തീക്ഷ്ണതയിലും സായുധ പോരാട്ടത്തിൽ മാത്രം വിശ്വസിച്ച ഒരു ധീരപുരുഷന്റെ മഹാശൈലതുല്യമായ പരിവേഷത്തിലും എമിലി ഷെൻഗൽ എന്ന പ്രണയ തടാകം എങ്ങുമൊഴുകാതെ സുഭാഷ് ചന്ദ്രബോസ് എന്ന കാമുക സമുദ്രത്തെ മാത്രം കാത്ത് പ്രതീക്ഷകളുടെ ഏകാന്ത തടവിൽ കടന്നു. കുറിപ്പ്: സുഭാഷ് ചന്ദ്രബോസ് 1934-42 ഇടയിൽ എമിലി ഷെൻഗലിന് എഴുതിയ കത്തുകളുടെ സമാഹാരം നേതാജിയുടെ തിരഞ്ഞെടുത്ത കൃതികളുടെ 7-ാം വാല്യമായി 1994 കൊൽക്കത്തയിലെ നേതാജി റിസർച്ച് ബ്യൂറോ പ്രസിദ്ധീകരിച്ചു. ആ കത്തുകളുടെ ആധികാരികതയെക്കുറിച്ചുണ്ടായ തർക്കങ്ങളും വിവാദങ്ങളും, ഒടുവിൽ നേതാജിയുടെ കുടുംബം തന്നെ അവ ബോസിന്റേതെന്ന് സ്ഥിരീകരിച്ചു. എമിലി ഷെൻഗലിനോട് അവസാന നാളുകളിൽ സംസാരിച്ച ലക്നൗ സ്വദേശിയായ പ്രൊഫസർ മെഹ്റു ജാഫർ പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് ആൻഡ് എമിലി ഷെൻഗൽ എന്ന പുസ്തകം എഴുതി. ഓക്സ്ബർഗ് സർവകലാശാലയിൽ പ്രൊഫസറും സാമ്പത്തിക വിദഗ്ധനുമായിരുന്ന നേതാജിയുടെ പുത്രി അനിത ബോസ് ഇപ്പോൾ ജർമ്മനിയിൽ താമസിക്കുന്നു. ബോസിന്റെ ജർമ്മൻ ജീവിതം ആധാരമാക്കി ശ്യാം ബനഗൽ 2004 ദ ഫോർഗട്ടൻ ഹീറോ എന്ന സിനിമ സംവിധാനം ചെയ്തു. നേതാജിയായി സച്ചിൻ കേത്കറും എമിലി ഷെൻഗറുമായി പ്രൂസ്റ്റലും അഭിനയിച്ച ചിത്രം 2 ദേശീയ പുരസ്കാരങ്ങൾ നേടി. സംഗീതം നൽകിയത് AR റഹ്മാൻ. ലേഖകന്റെ ഫോൺ നമ്പർ 9946101-83.